السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وارزقنا علما ننتفع به. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ നിഅമത്തിനാൽ ഏതാനും ആഴ്ചകളിലായി ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബാണ് നാം പഠിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പ്രസക്തമായ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പദ്യരൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന കിതാബാണ് അൽ ഉർജൂസത്തുൽ മീഇയ എന്നത്. മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, കേവലം ഈ ഒരു കിതാബ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു കിതാബ് തീർത്തു എന്നോ അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു എന്നോ പറയാനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കാനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും പ്രവാചകന്റെ ചര്യ നന്നായി മനസ്സിലാക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെയുള്ള ദർസുകളിൽ നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം ചെറുപ്പകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിൽ നിന്നൊക്കെ പാല് കുടിച്ചിരുന്നു, അതുപോലെ തന്നെ പ്രവാചകന്റെ ഹൃദയം പിളർന്നിരിക്കുന്ന സംഭവം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചും അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചും അവരുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തിരിക്കുന്ന പ്രവാചകന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചും അവരുടെ വിയോഗത്തെ സംബന്ധിച്ചൊക്കെ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു. അവസാനത്തെ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിനെ തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ അന്ന് മുസ്ലിമീങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നേരിട്ടിരിക്കുന്ന പരീക്ഷണങ്ങളും അത് കാരണത്താൽ അവർ ഹബിഷയിലേക്ക് ഹിജറ പോയതിനെ സംബന്ധിച്ചും അൽഹംദുലില്ലാ അവസാനത്തെ ദർസിൽ സൂചിപ്പിച്ചു. ഇന്ന് അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മക്കിയായ മക്കയിൽ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ഹിജറയ്ക്ക് മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്യുന്നതിന് മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ മേൽ പറയപ്പെട്ട സംഭവത്തിന് ശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞു, ثم قد اسلم في السادس حمزه الاسد. ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ ഹബശയിലേക്ക് യാത്ര പോയത് പറഞ്ഞതിന് ശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് ആറാമത്തെ വർഷത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആറാമത്തെ വർഷത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ആരാണ് ഹംസ? അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ്. ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പൂർണ്ണ നാമം. ആരാണ് ഹംസ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബും സുവൈബ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ചെറുപ്പത്തിൽ പാല് കുടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബും സുവൈബ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ചെറുപ്പത്തിൽ പാല് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദരനുമാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ബറകല്ലാഹു ഫീക്കും, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? സീറയുടെ കിതാബുകൾ നമ്മൾ നോക്കിയാൽ അതിലൊരു കാരണം കാണാൻ സാധിക്കും. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് കാരണം? ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫ മലയുടെ മുകളിൽ അല്ലെങ്കിൽ സ്വഫ മലയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് അബൂജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു, അന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുകയും ചെയ്തു. ചീത്ത വിളിക്കുക മാത്രമല്ല, ചില ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവനെ പോലെ തിരിച്ച് സംസ്കാരമില്ലാതെ പെരുമാറുകയോ ഒന്നും ചെയ്തില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. അങ്ങനെ നമ്മളും ആവാൻ പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതെയിരുന്നു. അബ്ദുല്ലാഹിബ്ന ജുദാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമ സ്ത്രീയും സഫയുടെ മുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കുന്നതൊക്കെ അബ്ദുല്ലാഹിബ്ന ജുദാനിന്റെ അടിമ സ്ത്രീ കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ദ്രോഹിച്ച ശേഷം കഅബയുടെ അരികിലേക്ക് അബൂജഹൽ പോവുകയും അവന്റെ ശിങ്കിടികളുടെ കൂടെ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുടെ കൂടെ കഅബയുടെ അരികിൽ അബൂജഹൽ ഇരിക്കുകയും ചെയ്തു. ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുറൈശികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവനാണ്. മാത്രമല്ല വളരെയധികം ധൈര്യശാലിയായി അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു മഹാനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മക്കയിലെ കാഫിര്യങ്ങൾക്ക് ഹംസയെ ചെറിയ പേടിയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾക്ക്, മക്കയിലുള്ള ജനങ്ങൾക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പേടിയുണ്ട്. എന്നിരുന്നാലും ഹംസ റളിയല്ലാഹു അൻഹു വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്ന ജുദാനിന്റെ ഈ അടിമ സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കളുടെ സഹോദരന്റെ മകനെ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ വളരെ മോശമായി ചീത്ത പറഞ്ഞു, അവരെ ദ്രോഹിക്കുകയും ചെയ്തു എന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹിബ്ന ജുദാനിന്റെ അടിമ സ്ത്രീ പരാതി പറഞ്ഞു. ഇത് കേട്ട് ഹംസ റളിയല്ലാഹു അൻഹു കോപിച്ചു. കാരണം നിങ്ങൾക്കറിയാം, ജാഹിലിയ കാലഘട്ടം മുതൽ തന്നെ അവർ ഗോത്രങ്ങൾക്ക് വളരെ വലിയ സ്ഥാനം നൽകിയിരുന്നു. അവരുടെ ഗോത്രം എന്ന് പറയുന്നത് ആരും ആ ഗോത്രത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഗോത്രത്തെ ഏതെങ്കിലും രീതിയിൽ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്താൽ തന്നെ ശക്തമായി മറുപടി പറയുന്നവരായിരുന്നു ജാഹിലിയ കാലഘട്ടത്തെ ജനങ്ങൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ ഗോത്രത്തിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യാറുള്ളവരായിരുന്നു അന്നത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരന്റെ പുത്രനെ അബൂജഹൽ ദ്രോഹിച്ചു എന്നറിഞ്ഞപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു കോപിക്കുകയും അബൂജഹലിന്റെ അരികിലേക്ക് പോവുകയും അബൂജഹലിനോട് കയർത്തുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഹംസ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പുകൊണ്ട് അബൂജഹലിന്റെ തലയിൽ ശക്തമായി അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് അബൂജഹലിന്റെ തല മുറിഞ്ഞു, അബൂജഹലിന് പ്രയാസമുണ്ടായി. അബൂജഹലിന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ കുടുംബത്തിൽപ്പെട്ട ബനു മഖ്സൂം ഗോത്രക്കാർ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ അവർ എഴുന്നേറ്റ് നിന്നു. അവർക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, അവർക്ക് പേടിയുണ്ട്. പക്ഷെ എന്നിരുന്നാലും തന്റെ ഗോത്രത്തിൽപ്പെട്ട അബൂജഹൽ എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തെ, അവരുടെ ഗോത്രമനുസരിച്ച് വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയെ ഹംസ റളിയല്ലാഹു അൻഹു ദ്രോഹിച്ചപ്പോൾ അതിന് പകരം ചോദിക്കാൻ ബനു മഖ്സൂം ഗോത്രം എഴുന്നേറ്റ് വന്നു. ഈ സാഹചര്യത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി സംസാരിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധിക്കാൻ ബനു ഹാഷിം ഗോത്രവും എഴുന്നേറ്റ് നിന്നു. ഈ സമയത്ത് അബൂജഹൽ തന്റെ ഗോത്രക്കാരോട് പറഞ്ഞു, ദഉ അബ ഇമാറ ഫഇന്നി സബബ്തു ഇബ്ന അഖീഹി സബ്ബൻ ഖബീഹ. താങ്കൾ അവരോട്, തന്റെ ഗോത്രക്കാരോട് അബൂജഹൽ പറഞ്ഞു, ഹംസയെ വിട്ടേക്കുക, അബൂ ഇമാറയെ വിട്ടേക്കുക, അവനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രതികാരമെടുക്കാനോ നിങ്ങൾ നിൽക്കരുത്. ഫഇന്നി സബബ്തു ഇബ്ന അഖീഹി സബ്ബൻ ഖബീഹൻ, തീർച്ചയായും ഹംസയുടെ സഹോദരന്റെ പുത്രനെ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്ന് അബൂജഹൽ അവിടെ സമ്മതിച്ചു. ഈ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു കോപിച്ചുകൊണ്ട് അബൂജഹലിനോട് പറഞ്ഞു, തഷ്തുമു ഇബ്നു അഖി വ അന അലാ ദീനി, എന്റെ സഹോദരന്റെ പുത്രനെ ചീത്ത വിളിക്കാൻ മാത്രം നിനക്ക് ധൈര്യമോ? എന്നാൽ ഇതാ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചവനാണ്, ഞാൻ മുഹമ്മദിന്റെ ദീനിലാണ്. ഈ ഒരു കഥയാണ് പല പണ്ഡിതന്മാരും ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇമാം ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സീറയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവത്തിൽ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അതിനുശേഷം വീട്ടിലേക്ക് പോയപ്പോൾ മനസ്സിൽ വളരെയധികം ചിന്തകളായിരുന്നു. കാരണം കേവലം ഒരു ആവേശപ്പുറത്ത് ഇസ്ലാം സ്വീകരിച്ചതാണോ എന്ന ചിന്ത ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ അലട്ടി. പിശാജ് പലതരത്തിലുള്ള ചിന്തകളും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിച്ചറിയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ രീതിയിൽ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തപ്പോൾ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടു, ഇതാണ് ഏറ്റവും ശരിയായ മതം. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഷ്ഹദു അന്നക സ്വാദിഖു ഷഹാദത സിദ്ഖ് ഫഅൽഹിർ യബ്ന അഖീ ദീനക. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഒരു സംഭവം താങ്കളിൽ നിന്ന് കേട്ടതിനു ശേഷം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഏതൊരു മതമാണോ താങ്കൾ പ്രബോധനം ചെയ്യുന്നത് അത് സത്യത്തിന്റെ മതമാണ്, അതുകൊണ്ട് ഈ ഒരു മതത്തെയുള്ള ദഅവത്ത് താങ്കൾ പരസ്യമായി നടത്തുക എന്ന് ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ ഇസ്ലാം സ്വീകരണം എന്നുള്ളത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഇസ്സത്തായിരുന്നു. അതിനു മുമ്പ് ആക്രമിക്കപ്പെട്ടിരുന്ന സമൂഹത്തിന് അക്രമം വളരെ കുറച്ച് മാത്രമാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിന് ശേഷം നേരിടേണ്ടി വന്നത്. കാരണം കുഫാറുകൾക്ക് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത് വളരെ പേടിയുള്ള ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. ഇതാണ് ആദ്യമായിട്ട് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞത്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞ കാര്യം എന്താണ്? وبعد 90 من سن رسالته مات ابو طالب ذو كفالته وبعده خديجه توفيت من بعد ايام ثلاثه مضت. ഇതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പരാമർശിച്ചിരിക്കുന്നത് രണ്ട് ആൾക്കാരുടെ മരണത്തെ സംബന്ധിച്ചാണ്. ഒന്നാമത്തേത് അബൂ താലിബാണ്, രണ്ടാമത്തേത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. ബഹുമാനമുള്ളവരെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മരണപ്പെട്ട ശേഷം പ്രവാചകന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ആരാണ്? അബ്ദുൽ മുത്തലിബാണ്. പ്രവാചകന്റെ ഉപ്പയുടെ ഉപ്പയായ അല്ലെങ്കിൽ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ വഫാത്തിന്റെ സമയത്ത് അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അബ്ദുൽ മുത്തലിബ് വസീയത്ത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം തന്നെ അബൂ താലിബ് എന്നും ഒരു തടയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രവാചകന് പ്രവാചകത്വം ലഭിച്ച് 9 വർഷം പൂർത്തിയായി, 10ാമത്തെ വർഷമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പ്രവാചകന്റെ ഉപ്പയുടെ സ്വന്തം സഹോദരനായ അബൂ താലിബ് മരണപ്പെട്ടു. അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന അബൂ താലിബിന്റെ വിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കി. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സീറയിൽ പറയുന്നു, അബൂ താലിബിന്റെ മരണശേഷം കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലതരത്തിലും ദ്രോഹിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഇബ്നു അബിൽ ഇസ് പറഞ്ഞു, വബഅദഹു ഖദീജതു തുവഫിയത്, അബൂ താലിബിന് ശേഷം ഖദീജയും മരണപ്പെട്ടു. മിൻ ബഅദി അയ്യാമിൻ സലാസത്തിൻ മളത്, അബൂ താലിബിന്റെ മരണശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായത് എന്ന് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞു. അബൂ താലിബിന്റെ മരണശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന അഭിപ്രായം 3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാണ്. അതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം അബ്ദുല്ലാഹ് ഇബ്നു മന്ദ അദ്ദേഹത്തിന്റെ കിതാബുൽ മഅരിഫയിലും അതുപോലെ തന്നെ ഇമാം ഹാകിം ഇബ്നുൽ ഖയ്യിം തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി കാണാം. അതായത് അബൂ താലിബിന്റെ മരണശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഫാറുകളുടെ ആക്രമണത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചകന്റെ ദഅവത്തിന് താങ്ങും തണലുമായി നിന്നിരുന്ന ആരാണ്? അബൂ താലിബാണ്. അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ പ്രവാചകനെ കുറ്റം പറയാനോ ഒരാളെയും അബൂ താലിബ് സമ്മതിക്കാറില്ലായിരുന്നു. പുറമെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു താങ്ങും തണലുമായിരുന്ന അബൂ താലിബിന്റെ വിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനയുണ്ടാക്കി. ഏത് പ്രയാസം വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും തന്റെ വീട്ടിലേക്ക് വന്നാൽ തന്റെ വീട്ടിൽ നിന്ന് സമാധാനിപ്പിക്കാനുള്ള ഖദീജ റളിയല്ലാഹു അൻഹ അതിനുശേഷം 3 ദിവസത്തിന് ശേഷം മരണപ്പെട്ടപ്പോൾ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കി, ഏകദേശം 4 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട രണ്ടാൾക്കാരുടെ വിയോഗം നടക്കുന്നത്. ഇതൊക്കെ നമുക്കുള്ള പാഠമാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ വാപ്പയില്ല, ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഉമ്മയുടെ മരണശേഷം ഉപ്പാപ്പയുടെ തണലിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയും മരണപ്പെട്ടു. അതിനുശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരണപ്പെട്ടു. അതിനുശേഷം ഖദീജ റളിയല്ലാഹു അൻഹ 3 ദിവസത്തിന് ശേഷം മരണപ്പെട്ടു. ഇങ്ങനെ പ്രയാസത്തിന്റെയും അതുപോലെ തന്നെ പരീക്ഷണങ്ങളുടെയും തീച്ചൂളയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇതൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കാൻ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രവാചകൻ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പ്രയാസങ്ങളൊന്നും ഒന്നുമല്ല എന്ന വാസ്തവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബറഹല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അബൂ താലിബിന്റെയും ഖദീജയുടെയും മരണം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ചില ചരിത്രകാരന്മാർ ആ വർഷത്തെ വിശേഷിപ്പിക്കുമ്പോൾ ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നതായി കാണാം. ആമുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം, ദുഃഖവർഷം എന്ന് ആ വർഷത്തെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില ചരിത്രകാരന്മാർ സൂചിപ്പിച്ചതായി കാണാം. അതൊരിക്കലും ശരിയായ ഒരു പദപ്രയോഗമല്ല. ദുഃഖവർഷം എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം ഒരിക്കലും ശരിയായ പദപ്രയോഗമല്ല. കാരണം നമ്മോട് തേടാനോ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാനോ അള്ളാഹുമായിട്ട് അടുക്കാനോ ഉള്ള ഒരു മാർഗമായിട്ടല്ല ഖേദത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. മറിച്ച് മനുഷ്യൻ നിശ്ചയിക്കാതെ, മനുഷ്യൻ ആഗ്രഹിക്കാതെ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നുകൂടുന്ന ചില ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് അബൂ ഇസ്മായിൽ അൽഹറവി റഹിമഹുല്ലാ ഖേദിക്കുക അല്ലെങ്കിൽ ഹുസ്നെ എന്നുള്ളത് അതിലേക്ക് എത്താനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജു സാലിഖിൽ അബു ഇസ്മായിൽ വളരെ ശക്തമായിട്ട് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു പദപ്രയോഗം നല്ല പദപ്രയോഗമല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ചരിത്രം എഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം, ഈ വർഷത്തിന് ദുഃഖവർഷം എന്ന്, ആമുൽ ഹുസ്ൻ എന്ന് പേര് നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പോലും ചില ചരിത്രം എഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് തെറ്റാണ്. സ്വഹീഹായത് പോയിട്ട് ളൈഫായ ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷത്തെ ആമുൽ ഹുസ്ൻ എന്ന് വിശേഷിപ്പിച്ചതായി എവിടെയും കാണാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ചരിത്രം എഴുതിയിരിക്കുന്ന തഹ്ഖീഖുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെ, ഇമാം ദഹബിയെ പോലെ, ഇബ്നു കസീറിനെ പോലെ, ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെ, ഇബ്നു തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആരും ഈ ഒരു വർഷത്തെ ആമുൽ ഹുസ്ൻ എന്ന് വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പദപ്രയോഗം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന്, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട്; രണ്ട്, അബൂ താലിബിന്റെ മരണം; മൂന്ന്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ പറഞ്ഞു, വബഅദ 50 വറുബ്ഇൻ അസ്ലമ ജിന്നു നസീബീന വആദു ഫഅലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 50 വയസ്സും 3 മാസവും പ്രായമുള്ളപ്പോൾ നസീബീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയും ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നസീബീനിലെ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സംഭവമാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞത്. അന്ന് പ്രവാചകന്റെ വയസ്സ് എത്രയായിരുന്നു? 50 വയസ്സും 3 മാസവും, അതായത് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം 11-ാമത്തെ വർഷത്തിലാണ് നസീബീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നസീബീൻ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു എന്നിരിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. കാരണം ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടതാണ്. നസീബീനിലെ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ടുണ്ട് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാൻ സാധിക്കും. എന്നാൽ ഈ നസീബീൻ എന്ന് പറയുന്ന എവിടെയുള്ള പ്രദേശമാണ്? ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. മറിച്ച് ഈ കിതാബിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ദർസിന് പ്രധാനമായും നമ്മൾ അവലംബിക്കുന്നത് രണ്ട് അധ്യാപകരെയാണ്. ഒന്ന് ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഹമദ് അൽ ഉസൈമി, മറ്റൊന്ന് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുമല്ലാ. അവരുടെ അഭിപ്രായം മാത്രം സൂചിപ്പിക്കാം. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറയുന്നു, നസീബീൻ എന്ന് പറയുന്നത് ഇന്ന് തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ്. നസീബീൻ എന്ന് പറയുന്നത് ഇന്ന് തുർക്കിയിലുള്ള ഒരു പട്ടണമാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ പറഞ്ഞു, തുർക്കിയുടെയും സിറിയയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് നസീബീൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നസീബീനിലുള്ള ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അന്ന് പ്രവാചകന് 50 വയസ്സ് തികഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ സിഫത്തു സ്വഫ്വയിലും ഇമാം ഇറാഖി അദ്ദേഹത്തിന്റെ അൽഫിയത്തു സീറയിലും ഉദ്ധരിക്കുന്നതായും കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് 11-ാമത്തെ വർഷത്തിൽ, അതായത് 50 വയസ്സും 3 മാസവും പ്രായമുള്ളപ്പോൾ നസീബീനിലെ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എത്ര പേരാണ് വന്നത്? ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നതായി കാണാം അവർ 7 പേരായിരുന്നു. വേറെ ചില കിതാബുകളിൽ അവർ 9 പേരായിരുന്നു എന്നും കാണാം. അവരുടെ കൂട്ടത്തിൽ അവരുടെ നേതാവായിരുന്ന സൗബഗ എന്ന് പറയുന്ന ജിന്നുമുണ്ടായിരുന്നു. ഇവിഷയകമായി, അതായത് അവരുടെ എണ്ണം എത്രയായിരുന്നു, അതുപോലെ തന്നെ അവരുടെ നേതാവ് ഇന്ന വ്യക്തിയായിരുന്നു തുടങ്ങിയ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതിൽപ്പെട്ട ഒരു ഹദീസാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഇമാം ബസ്സാർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതിനു ശേഷം അത് ളഈഫാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാരുടെ വിഷയത്തിലൊന്നും അള്ളാഹു അലം വ്യക്തമായി സ്ഥിരപ്പെട്ട ഒന്നും തന്നെ എവിടെയും കണ്ടിട്ടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? തഫ്സീറിന്റെ കിതാബുകൾ പഠിച്ചു നോക്കിയാൽ നമുക്കതിൽ കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദർസിൽ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ദർസുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആകാശത്തേക്ക് കട്ടുകേൾക്കാൻ വേണ്ടി പോകുന്ന ജിന്നുകളെ ഉൽക്കകൾ കൊണ്ട് എറിയുന്നത് അധികരിച്ചിരുന്നു. മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കാൻ വേണ്ടി പോകുന്ന ജിന്നുകളെ എറിയുന്ന സമ്പ്രദായം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ജിന്നുകൾ കട്ടുകേൾക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ ഉൽക്കകൾ കൊണ്ട് എറിയുന്ന ഒരു സമ്പ്രദായം വളരെയധികം അധികരിച്ചു. ഇതിന്റെ കാരണം തിരക്കിയാണ് ചില ജിന്നുകൾ യാത്ര പുറപ്പെട്ടത്. അങ്ങനെ അവർ തിഹാമയിലേക്കെത്തി. ഈ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാദ് ചന്തയുടെ അരികിൽ ഒരു തോട്ടത്തിൽ തന്റെ സ്വഹാബത്തിന്റെ കൂടെ സുബഹ് നമസ്കാരം നിസ്കരിക്കുന്നതായി ഈ ജിന്നുകൾ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ ജിന്നുകൾ കേൾക്കുകയും അത് സത്യമാണെന്നും ഈ ഒരു ദീൻ സത്യത്തിന്റെ ദീനാണെന്നും ജിന്നുകൾ മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്ഖാഫിലെ 29-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, വഇദ് സറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊന അൽഖുർആൻ, താങ്കളിലേക്ക് ചില ജിന്നുകളെ നാം അയച്ചിരിക്കുന്ന സാഹചര്യം. ആ പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ വന്നപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്ന് ആ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നത് കേൾക്കുക. അവർ ആ ഖുർആൻ കേട്ടതിന് ശേഷം അവരുടെ സമുദായത്തിലേക്ക് മുന്നറിയിപ്പ് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയാനും ഈ ദീനിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാനും അവരുടെ ഗോത്രങ്ങളിലേക്ക് അവർ പോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്ഖാഫിൽ പറയുന്നുണ്ട്. അതിന്റെ പൂർണ്ണ വിശദീകരണങ്ങൾ സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിന്നുകൾ വരാനുള്ള കാരണം ഇതാണ്. അവരെ ആകാശത്തു നിന്ന് വിലക്കപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉൽക്കകൾ കൊണ്ട് ഏറുകൾ അധികരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ അതിന്റെ കാരണം തിരക്കി ഇറങ്ങിയ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ജിന്നുകൾ അവരുടെ ഗോത്രത്തിൽ പോയി, ഫലമ്മാ ഖുലിയ വല്ലൗ ഇലാ ഖൗമിഹിം, അവരുടെ ഗോത്രത്തിൽ പോയിക്കൊണ്ട് അവർ നസീഹത്ത് നൽകി അല്ലെങ്കിൽ അവർ പ്രബോധനം നടത്തി എന്ന് പറയുമ്പോൾ, ജിന്നുകൾക്ക് ഗോത്രങ്ങളുണ്ടോ? അതെ, മനുഷ്യരെ പോലെ തന്നെ ജിന്നുകൾക്കിടയിലും ഗോത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ അഭിസംബോധനം ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനുശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഖാലു യാ ഖൗമന ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, തീർച്ചയായും നമ്മൾ കേട്ടിരിക്കുന്നു നമ്മുടെ സമുദായമേ, യാ കൗമന എന്ന് വിളിച്ചുകൊണ്ടാണ് ജിന്നുകൾ അഭിസംബോധനം നടത്തിയത്. അപ്പോൾ ജിന്നുകൾക്കിടയിലും ഗോത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നേതാക്കന്മാരുണ്ട് തുടങ്ങിയ സമ്പ്രദായങ്ങൾ ജിന്നുകൾക്കിടയിലുമുള്ളതായി പരിശുദ്ധമായ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി, ജിന്നുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. ഒരിക്കലും നമ്മുടെ ഈ ഒരു മജ്ലിസ് ജിന്നുകളെ സംബന്ധിച്ചുള്ള ദർസല്ല, മറിച്ച് ഒരു ഇൽമിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. മനുഷ്യർക്കിടയിൽ നിന്ന് പ്രവാചകന്മാരുണ്ട് അല്ലെ? എല്ലാ പ്രവാചകന്മാരെയും നമുക്കറിയാം. ഇബ്രാഹിം നബി, ഈസ, മൂസ, നൂഹ് തുടങ്ങിയവരൊക്കെ മനുഷ്യരിൽ നിന്ന് വന്നിരിക്കുന്ന പ്രവാചകന്മാരാണ്. എന്നാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ഇമാം ഇബ്നു ഹസ്മിനെയും ളഹാഖിനെയും മുഖാത്തലബിനു സുലൈമാനെയും പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, ജിന്നുകൾക്കിടയിൽ നിന്നും പ്രവാചകന്മാരുണ്ട്, ജിന്നുകൾക്കിടയിലും പ്രവാചകന്മാരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബറക്കല്ലാഹു ഫീക്കും, പരിശുദ്ധമായ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരിക്കലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ ഈ ഒരു അഭിപ്രായത്തിന് പിന്തുണ നൽകുന്നില്ല. മറിച്ച് പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യന്മാരിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാർ. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു, മനുഷ്യരിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാർ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇന്നമർ റുസുലു മിനൽ ഇൻസി ദൂനൽ ജിൻ, തീർച്ചയായും പ്രവാചകന്മാർ മനുഷ്യരിൽ നിന്നാണ്, ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് പ്രവാചകന്മാരില്ല എന്ന് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല സൂറത്ത് യൂസഫിലെ 150-ാമത്തെ വചനം, സൂറത്തുൽ ഫുർഖാനിലെ 20-ാമത്തെ വചനം, സൂറത്തുൽ അൻകബൂത്തിലെ 27-ാമത്തെ വചനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകന്മാരൊക്കെ മനുഷ്യരിൽ നിന്നാണ് എന്ന ആശയമാണ്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയകമായി സംസാരിച്ച സാഹചര്യത്തിൽ മനുഷ്യരിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാർ എന്ന ആശയത്തെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി, ഇബ്നു കഥീർ, ഇബ്നു അബിൽ ഇസൽ ഹനഫി, അതുപോലെ തന്നെ ഇമാം സഫാരീനി തുടങ്ങിയ ധാരാളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രചിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഈ ഒരു ആശയത്തെ സ്ഥിരീകരിക്കുന്നതായി കാണാം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതുകൊണ്ട് പ്രവാചകന്മാർ എപ്പോഴും ഉള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമാണ്. ജിന്നുകളുടെ കൂട്ടത്തിൽ പ്രബോധകന്മാരുണ്ട്, പ്രവാചകന്മാരില്ല. ജിന്നുകളുടെ കൂട്ടത്തിൽ നുദറുകളുണ്ട്. فلما قضي ولوا الى قومهم منذرين എന്ന് പറഞ്ഞതുപോലെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ പ്രബോധകന്മാരുണ്ട്, പക്ഷേ പ്രവാചകന്മാരില്ല. അവസാനം ഒരു കാര്യം കൂടി ജിന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. മനുഷ്യനുമായിട്ട് ജിന്നിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? വ്യക്തമായി പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമുക്കതിന് മറുപടി തരുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെ കൂടെയും ഒരു ജിന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഖരീൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരുടെ കൂടെയും ജിന്നുണ്ട്, അതിനാണ് ഖരീൻ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ജിന്നുകളിൽപ്പെട്ട കാഫിരീങ്ങൾക്കാണ് എന്ത് പറയുക? ഷെയ്ത്വാൻ എന്ന് പറയുക. അപ്പോൾ എല്ലാ മനുഷ്യന്റെ കൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പിശാചിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവനാണ് മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത്. എല്ലാ തെറ്റുകളിലേക്ക് പോകാനുള്ള കാരണം പിശാജ് മാത്രമല്ല, മറിച്ച് ഈ ഒരു പിശാജിന് പുറമെ വേറെയും പിശാചുക്കളുണ്ട്, മനുഷ്യ പിശാചുക്കളുണ്ട്, മനുഷ്യന്റെ ശരീരമുണ്ട്. ഇതൊക്കെ തെറ്റുകളിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മനുഷ്യന്റെ കൂടെയുള്ള കരീനിന് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്കുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഖാഫിൽ പറഞ്ഞത്, അവസാന നാളിൽ മനുഷ്യന്റെ കൂടെയുള്ള കരീൻ അല്ലാഹുവിനോട് പറയും, ഖാല ഖരീനുഹു റബ്ബനാ മാ അത്ഗൈതു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. ഓരോ മനുഷ്യന്റെ കൂടെയുള്ള പിശാജ് അള്ളാഹുവിന്റെ മുമ്പിൽ പറയും, ഞാനല്ല അവനെ വഴികേടിലാക്കിയത്, അവൻ തന്നെ വഴികേടിലായിരുന്നു എന്ന് ഖരീൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, ഹുവ ഷൈത്വാനു ലദീ വുക്കില ബി, അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരോ മനുഷ്യന്റെ കൂടെ ഏൽപ്പിച്ചിരിക്കുന്ന പിശാജിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് പ്രതിപാദിക്കുന്നത്. മാത്രമല്ല മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ല വഖദ് വുക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഖരീനുണ്ട്, ജിന്നുകളിൽപ്പെട്ട ഒരു ഖരീനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, വഇയാക യാ റസൂലുള്ളാഹ, അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കളുടെ കൂടെയും ഖരീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇയായ എന്റെ കൂടെയും ഉണ്ട്, എന്നാൽ ഇല്ല അന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലം ഫലാ യഅമുറുനി ഇല്ലാ ബിൽ ഖൈർ. എന്റെ കൂടെയുള്ള ഖരീൻ എന്ന് പറയുന്നത് അവൻ മുസ്ലിമാണ്, അവൻ ഷെയ്ത്വാനല്ല. എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ട കാഫിറാണല്ലോ ഷെയ്ത്വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ജിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫലാ യഅമുറുനി ഇല്ലാ ബിൽ ഖൈർ, എന്നെ തെറ്റുകളിലേക്ക് ഒരിക്കലും അവൻ പ്രേരിപ്പിക്കുകയില്ല, നന്മകളിലേക്കാണ് അവൻ പ്രേരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് പ്രവാചകൻ അല്ലാഹു നൽകിയിരിക്കുന്ന ഖാസായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള ജിന്നിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് നന്മയിലേക്ക് മാത്രമാണ് ക്ഷണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എല്ലാ സമയത്തും മനുഷ്യന്റെ കൂടെ ഒരു ഖരീനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നത് ഈ ഒരു ഖരീന് മാത്രമല്ല, ഈ ഒരു ഖരീനും അതിൽ പങ്കുണ്ട് എന്ന് മാത്രം. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള വസ്വാസുകൾ അയാളുടെ മനസ്സിൽ വരും. ഈ വസ്വാസ് ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ കൂടെയുള്ള ഖരീനാണോ? ഒരിക്കലുമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്, നിസ്കാര സമയത്തിൽ മനുഷ്യന് വസ്വാസ് ഉണ്ടാക്കുന്നത് ഖിൻസബ് എന്ന് പേരുള്ള ഷെയ്ത്താനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടി പരിശ്രമിക്കുക. ഇൻഷാ അള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള ഇതിനു പുറമെ സൂചിപ്പിക്കുന്ന ബാക്കിയുള്ള വിഷയങ്ങൾ വരുന്ന ദർസുകളിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വ ബിഹംദി സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.